إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, അവിടുന്ന് മക്കയിലെ കാഫിരീങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി ഏകദേശം 7 വർഷങ്ങൾ കഴിഞ്ഞു. ഹിജറ 8-ാം വർഷത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു സന്തോഷവാർത്ത നൽകുകയാണ്. മക്ക ഇസ്ലാമിന്റെ കീഴിൽ വീണ്ടും പ്രവേശിക്കുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ മക്കയെ സംബന്ധിച്ചിടത്തോളം മക്ക ഇസ്ലാമിന്റെ രാജ്യമായിരുന്നു, ഇസ്ലാമിന്റെ സ്ഥലമായിരുന്നു. അതിനുശേഷം അവിടെ പല ആളുകളും കുഫറുകളും ശിർക്കുകളും ഉണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. ഹിജ്റ 8-ാം വർഷം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയപ്രകാരം മക്ക വിജയം നടന്നു. മക്ക മുസ്ലിമീങ്ങളുടെ അധീനതയിലേക്ക് വീണ്ടും വന്നു. മക്ക വിജയത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിന് വളരെ വലിയൊരു വിജയമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ധാരാളം ആളുകളെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അയച്ചു. അവിടുത്തെ സഹാബികളോട് ദീന് പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന ഭരണകൂടങ്ങളിലേക്കും അന്ന് നിലനിന്നിരുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശ്ചയപ്രകാരം, അവിടുത്തെ കൽപ്പന പ്രകാരം സഹാബികൾ ധാരാളമായി യാത്ര ചെയ്തു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് പറഞ്ഞു, يا معاذ انك عسى الا تلقاني بعد عامي هذا فلعلك تمر بمسجدي ومقبري. امام معاذ بن جبل رضي الله عنه ഇനെ യമനിലേക്ക് നിയോഗിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, يا معاذ معاذ انك عسى الا تلقاني بعد عامي هذا, ഒരുപക്ഷേ എനിക്ക് നിന്നെ ഇനി കണ്ടുമുട്ടാൻ സാധിച്ചെന്ന് വരില്ല, ഇനി നമ്മൾ തമ്മിൽ ഒരു പക്ഷേ കണ്ടെന്ന് വരില്ല. ഫലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി, ഇനി എങ്ങാനും നീ ഒരു പക്ഷേ മദീനയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ മസ്ജിദായിരിക്കും നീ സന്ദർശിക്കുക, എന്റെ ഖബറായിരിക്കും നീ സന്ദർശിക്കുക, അതല്ലാതെ ഒരു പക്ഷേ എന്നെ കാണാൻ നിനക്ക് സാധിച്ചെന്ന് വരില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ വേർപാട് എന്ന് പറയുമ്പോൾ, പ്രവാചകന്റെ വിയോഗം എന്ന് പറയുമ്പോൾ മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സഹാബികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തബ്കി യാ മുആദ്, മുആദേ നീ കരയരുത് എന്ന് പറഞ്ഞു. മുആദിനെ കരയുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം യമനിലേക്ക് പോയി. അവിടെ ദഅവത്ത് നടത്താൻ വേണ്ടി തുടങ്ങി. കുറച്ചു കഴിഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു പോയതിനു ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഒരു റമദാൻ മാസം, ഹിജ്റ 10-ാം വർഷത്തിലെ ഒരു റമദാൻ മാസം, റമദാൻ മാസം വന്നെത്തി. സാധാരണയിൽ റമദാൻ മാസമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ 10 ദിവസങ്ങളിൽ മസ്ജിദിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു. എന്നാൽ ഹിജ്റ 10-ാം വർഷത്തിൽ അവിടുത്തെ ജീവിതത്തിലെ അവസാന റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം മസ്ജിദിൽ ഇഅ്തികാഫിരുന്നു. പൊതുവെ 10 ദിവസമാണ് ഇരിക്കാറ്. അവസാന വർഷം ഹിജറയുടെ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസങ്ങൾ മസ്ജിദിൽ ഇഅ്തികാഫിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, പൊതുവെ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ 10 ദിവസമാണ് റമദാനിൽ ഇഅ്തികാഫിരിക്കാറ്. അവസാന വർഷം ഹിജ്റ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 ദിവസം ഇഅ്തികാഫിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരാറുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖുർആൻ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്ന അഹ്കാമുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ റമദാനിലും ഒരു തവണ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ അവിടുത്തെ ജീവിതത്തിലെ അവസാന റമദാനിൽ, ഹിജ്റ പത്താം വർഷത്തെ റമദാനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ രണ്ട് തവണ ജിബ്രീൽ വരികയും രണ്ട് തവണ പരിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായും മുആറദ ചെയ്യാൻ, ഖുർആൻ പൂർണ്ണമായി ഓതിക്കേൾപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ, അവസാന വർഷങ്ങളിൽ നടന്നിരിക്കുന്ന സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. ഫാത്തിമയെ കണ്ടയുടൻ തന്റെ മകളോടുള്ള ഇഷ്ടം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മർഹബൻ ബിബ്നതി, എന്റെ മകൾക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം, കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വിളിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറഞ്ഞു. ഇത് കേട്ടയുടൻ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. അവിടുന്ന് കരച്ചൽ നിർത്താൻ വേണ്ടി സാധിച്ചില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപത്തേക്ക് വിളിച്ചുകൊണ്ട് ചെവിയിൽ മറ്റൊരു രഹസ്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈ ആക്ഷനുകളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്. ആയിഷ ഫാത്തിമയോട് ചോദിച്ചു, അല്ലയോ ഫാത്തിമ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നോട് രഹസ്യം പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകന്റെ രഹസ്യം മറ്റൊരാളോട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നടന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നോട് എന്റെ വാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ ചോദിച്ചില്ലേ? എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദി അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ജിബ്രീൽ കാന യുആരിദുൽ ഖുർആന കുല്ല സനത്തിൻ മറ, എല്ലാ വർഷവും ഒരു തവണയാണ് ജിബ്രീൽ എന്റെ അരികിൽ വന്നുകൊണ്ട് ഖുർആൻ മൊത്തത്തിൽ ഓതി കേൾപ്പിക്കാറുള്ളത്. വഇന്നഹു ആറദനിൽ ആമ മറതൈൻ, ഈ വർഷത്തിൽ രണ്ട് തവണ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ഖുർആൻ കേൾപ്പിച്ചു. വലാ ഉറാഹു ഇല്ലാ ഹദറ അജലി, എന്റെ ആയുസ് അടുത്തിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ വേർപിരിയാൻ വേണ്ടി പോവുകയാണ് എന്ന് ഒരു സന്ദേശം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് അത് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ കരഞ്ഞത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്തിനാണ് ചിരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നോട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പിതാവ് പറഞ്ഞു, നീ ആയിരിക്കും സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്, അത് കേട്ടത് കൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ചില സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന മാസങ്ങളിൽ സ്വഹാബികൾക്ക് ലഭിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ ഒന്നിലധികം തവണ ജിബ്രീൽ കേട്ടതും അതുപോലെ തന്നെ 20 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅതികാഫ് ഇരുന്നതും മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയക്കുമ്പോൾ, ഒരുപക്ഷേ ഈ വർഷത്തിന് ശേഷം മുആദേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന സംഭവം, ഇതൊക്കെ കേട്ട സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ പേടിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അവർക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത വിഷയമാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെക്കാളും അവരുടെ എല്ലാത്തിനേക്കാളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് അവർക്ക് സഹിക്കാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന വർഷം ഹിജ്റ 10-ാം വർഷത്തിൽ ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്ക ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു. ഹജ്ജ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മക്കയിലെത്തി. ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം അഥവാ അറഫ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ ആയത്ത് അവതരിപ്പിച്ചു, അൽ യൗമ അക്മൽതു ലകും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലകും ഇസ്ലാമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ, മദീന ജീവിതത്തിലെ 10-ാം വർഷം ഹിജ്റ ചെയ്യാൻ, 10-ാം വർഷം ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഈ ആയത്ത് കേട്ടയുടൻ സഹാബികൾക്ക് മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് കേൾപ്പിച്ചയുടൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. ഉമറിനോട് സഹാബികൾ ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, ഉമറെ നീ എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആയത്തിൽ പറയുന്നു, ഈ ദീനിനെ അല്ലാഹു പൂർണ്ണമാക്കിയിരിക്കുകയാണ്, നീ എന്തിന് കരയുന്നു ഉമർ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ഈ ദീൻ പൂർണ്ണമായി എന്ന സന്ദേശത്തിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാൻ വേണ്ടി തുടങ്ങി. ചില സഹാബികൾക്ക് ആശയം മനസ്സിലായെങ്കിലും പല സഹാബികൾക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദുൽഹിജ്ജ പത്താമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹ്റിൽ ജംറത്തുൽ അഖബയുടെ അരികിൽ വെച്ചുകൊണ്ട് സഹാബികളോട് പറഞ്ഞു, ലിതഖുദു മനാസികകും, ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ രൂപങ്ങൾ പഠിക്കുക. ഞാൻ എങ്ങനെയാണോ ഹജ്ജ് ചെയ്ത് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്ത് പഠിക്കുക. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാനുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തരാൻ ഞാനുണ്ട്, ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കൂടെ ഒരു ഹജ്ജിന് കൂടി എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമോ എന്ന് എനിക്കറിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ട് ദിവസവും കൂടി കഴിഞ്ഞു. ദുൽഹിജ്ജ പന്ത്രണ്ടാമത്തെ ദിവസം, അയ്യാമു തശ്രീഖിന്റെ രണ്ടാമത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നസ്ർ അവതരിപ്പിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. അള്ളാഹു നൽകിയിരിക്കുന്ന മക്കാ വിജയത്തിന്റെ ഇത്ര വലിയ നിഅമത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നസ്ർ അവതരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വീണ്ടും പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെയാണോ ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത്? ചില സഹാബികളോട് ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെ ഒരു ആശയം ആ സൂറത്തിൽ ഇല്ലാലോ ഉമറെ, ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് അവൻ ഇസ്തിഗ്ഫാർ ചെയ്യാനല്ലേ. വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, നിന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനോട് തഹ്മീദ് പറയുക, അൽഹംദുലില്ലാ പറയാനും അസ്തഗ്ഫിറുള്ള പറയാനുമല്ലേ ഉമറെ ആ സൂറത്തിലുള്ളൂ. അതല്ലാതെ പ്രവാചകന്റെ വേർപാട് എവിടെയാണ് സൂറത്തിലുള്ളത് ഉമറെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിനെ കുറിച്ച് അങ്ങേയറ്റം അറിവുള്ള മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അരികിൽ പോയിക്കൊണ്ട് ചോദിച്ചു, ഇബ്നു അബ്ബാസേ, ഈ സൂറത്തിൽ നിന്ന് എന്താണ് നിനക്ക് മനസ്സിലായത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹ് അഅലമുഹു അല്ലാഹു ഇയ്യാ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അടുത്തിരിക്കുന്നു എന്ന സൂറത്താണ്. പ്രവാചകന്റെ വിയോഗം അടുത്തിരിക്കുന്നു, പ്രവാചകൻ ഇതാ നമ്മിൽ നിന്ന് വേർപിരിയാൻ വേണ്ടി പോകുന്നു എന്നതിനേക്കുള്ള സൂചനയാണെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തു, തിരിച്ച് മദീനയിലേക്ക് വന്നു. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉഹദിൽ ഷഹീദായ സഹാബികളുടെ ഖബർ സന്ദർശിച്ചു. ഒരു വിടവാങ്ങുന്നവനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ഷഹീദായ സഹാബികളുടെ ഖബർ സന്ദർശിച്ചു. അതിനുശേഷം ജനങ്ങളുടെ അരികിൽ മിമ്പറിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി ഫറത്തു ലകും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നവനാണ്. വഅന ഷഹീദുന അലൈക്കും, അല്ലാഹുവിനരികിൽ നിങ്ങൾക്ക് സാക്ഷിയായി ഞാൻ ഉണ്ടാകും. വല്ലാഹി ഇന്നനി ഉഅതീതു മഫാതിഹ ഖസാഇനിൽ അർദ്, ഈ ഭൂമിയുടെ ആധിപത്യം മുസ്ലിം സമുദായത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നി അമാ വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികു ബഅദി, മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ശിർക്കിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. ഒന്നടങ്കം മുസ്ലിം ഉമ്മത്ത് ശിർക്കിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. വലാക്കിൻ അഖാഫു അലൈക്കുമുദ് ദുനിയാ അൻ തനാഫസു ഫിഹാ, ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ കണ്ണഞ്ചി പോവുകയും അതിന് വേണ്ടി നിങ്ങൾ മത്സരിക്കുകയും ചെയ്യുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സഹാബികളെ നോക്കിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നറിയിപ്പ് നൽകി. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ, അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഏതൊരു വിഷയത്തെയാണോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, ഇന്ന് അതാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ദുനിയാവിന്റെ സ്ഥാനം, പണത്തിന്റെ സ്ഥാനം, പണമുണ്ടാക്കാൻ വേണ്ടി ഹലാലാണോ ഹറാമാണോ എന്ന് യാതൊരു ചിന്തയുമില്ലാത്ത കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തെ തൊട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ആ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഏതാനും ദിവസങ്ങൾ തള്ളി നീക്കി. സഹാബികൾക്ക് ഇങ്ങനെയുള്ള പ്രവാചകന്റെ പല വാക്കുകളും കേട്ടപ്പോൾ, നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോകും എന്നൊക്കെ കേട്ടപ്പോൾ അവർക്ക് തോന്നി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ വേണ്ടി പോവുകയാണ്. ഹിജ്റ 11-ാമത്തെ വർഷം, അവിടുത്തെ ജീവിതത്തിലെ അവസാന വർഷം, 1-ാം മാസമായ മുഹറം കഴിഞ്ഞു. രണ്ടാം മാസത്തിലെ സഫർ മാസം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി. സഫർ മാസത്തിന്റെ അവസാനത്തിൽ ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുക്കാൻ ബഖിയയിലേക്ക് പോയി. ബഖിയയിൽ നിന്ന് ജനാസയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ദഫൻ ചെയ്തതിനു ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കഠിനമായ തലവേദന കാരണം അവിടെ കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പറഞ്ഞു, വാ റസാ, പ്രവാചകനെ, എനിക്ക് തലയിൽ പ്രയാസമുണ്ട്, എനിക്ക് തലയിൽ വേദനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രയാസം കേട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് തിരിച്ചു പറഞ്ഞു, ബൽ അന യാ ആയിഷ വാ റസാ, ആയിഷ, എനിക്ക് നിന്നെക്കാളും വലിയ പ്രയാസമുണ്ട്. നിനക്ക് ഇന്ന് പ്രയാസമുണ്ടെങ്കിൽ നിന്റെ പ്രയാസം നീങ്ങും, നിനക്ക് അള്ളാഹു സിഹത്ത് നൽകും. എന്നാൽ എനിക്ക് മരണത്തിന്റെ വേദന, എനിക്ക് തലവേദന ശക്തമായി വന്നിരിക്കുകയാണ്. എനിക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് വല്ലാതെ തലവേദനയുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഫർ മാസത്തിന്റെ അവസാനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനി, അവിടുത്തെ ശരീരം ക്ഷീണിക്കാൻ വേണ്ടി തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രയാസമുണ്ട്. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായില്ല, മസ്ജിദിലെ ജമാഅത്ത് ഒഴിവാക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ തന്നെ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, വീണ്ടും രോഗം വല്ലാതെ മൂർച്ഛിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ശരീരത്തിന്റെ പ്രയാസം വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രവാചകന് ഒന്നിലധികം ഭാര്യമാരുണ്ട്, അവരുടെ വീടുകളിലേക്ക് മാറി മാറി പോകാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബാക്കിയുള്ള ഭാര്യമാരോട് ചോദിച്ചു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇനിയുള്ള ദിവസങ്ങൾ നിൽക്കട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇനിയുള്ള ദിവസം ഞാൻ തങ്ങട്ടെ, ബാക്കിയുള്ള ഭാര്യമാരൊക്കെ അവിടേക്ക് വരാം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവിടുത്തെ ഭാര്യമാർ സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ പ്രയാസം, അവിടുത്തെ ശരീരത്തിന് വല്ലാതെ ക്ഷീണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവപ്പെടാൻ വേണ്ടി തുടങ്ങി. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, മാ അസാലു അജിദു അലമ ത്വആമി അല്ലദി അകൽതു ബിഖൈബർ, ഖൈബറിലേക്ക് ഞാൻ പോയപ്പോൾ അവിടുത്തെ സൈനബ് ബിൻതുൽ ഹാരിസ് അൽ യഹൂദിയ എന്ന് പറയുന്ന ജൂസ സ്ത്രീ എനിക്ക് നൽകിയിരിക്കുന്ന വിഷം പുരട്ടിയ മാംസം കഴിച്ചതിന്റെ പ്രയാസം എനിക്ക് ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നു ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഹിജ്റ ഏഴാം വർഷത്തിൽ ഖൈബറിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടുത്തെ വധിക്കാൻ, അവിടുത്തെ കൊന്നുകളയാൻ സൈനബ് ബിൻതുൽ ഹാരിസ് അൽ യഹൂദിയ എന്ന് പറയുന്ന ജൂത സ്ത്രീ ഒരു മാംസത്തിൽ വിഷം പുരട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. ബിഷ്റു ബിനുൽ ബറാ റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. അത് കഴിച്ചയുടൻ ബിഷ്റു ബിനുൽ ബറാ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. പക്ഷേ 3 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 4 വർഷത്തോളം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണപ്രയാസത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മാ അസാലു അജിദു അലമ ത്വആമി അല്ലദി അകൽതു ബിഖൈബർ, ഖൈബറിൽ വെച്ച് ജൂത സ്ത്രീ എനിക്ക് നൽകിയിരിക്കുന്ന ആ വിഷത്തിന്റെ പ്രയാസം എനിക്കിപ്പോഴും ഉണ്ട് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസം വല്ലാതെ അധികരിക്കാൻ വേണ്ടി തുടങ്ങി. ഓരോരോ ദിവസം കഴിയുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷാ നിസ്കാരത്തിന് ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരെ കഴിയുന്നില്ല. അവിടുത്തെ ശരീരം, അവിടുത്തെ മേനി വല്ലാതെ തളർന്നിരിക്കുകയാണ്. അവിടെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഐഷാക്ക് മസ്ജിദിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു. അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ബോധം നഷ്ടപ്പെട്ട് വീണ്ടും ബോധം വന്നയുടൻ എന്റെ കുട്ടികൾ എവിടെ, അല്ലെങ്കിൽ എന്റെ സഹാബികൾ എവിടെ, അവരെ എനിക്ക് കാണണം, അല്ലെങ്കിൽ അവരോട് എനിക്കൊന്ന് സംസാരിക്കണം, എന്റെ കുടുംബക്കാരെ ഒന്ന് കൊണ്ടുപോയ എന്നല്ല പറഞ്ഞത്, മറിച്ച് അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അവർ എന്നെ കാത്തിരിക്കുകയായിരിക്കില്ല, അവർ നിസ്കരിക്കൂ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അവർ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. ഹും യൻതളിറൂന, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. താങ്കൾ വരുന്നതും കാത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് താമസിച്ചു പോയാലൊന്നും അവർക്ക് പ്രശ്നമില്ല, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ളഉലി മാഅൻ ഫിൽ മിഖ്ദബ്, എനിക്കൊരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കുക, ഞാൻ ഒന്ന് വുളു ചെയ്ത് ഒന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വലിയൊരു പാത്രത്തിൽ അവിടെ വെള്ളം കൊണ്ടുവച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വുളു ചെയ്തു, അവിടുത്തെ ശരീരമൊക്കെ ഒന്ന് ശുദ്ധി വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ പോകുമ്പോൾ വീണ്ടും അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ശരീരം തളർന്ന് മേനി ഇത്രയും പ്രയാസത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബോധം പോയി. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടി ചിന്തിച്ചില്ല. വീണ്ടും പ്രവാചകന്റെ ബോധം പോയി. സഹാബികൾ അവിടെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൂന്നാമതും ബോധം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങളെ ആയിഷ നിസ്കരിച്ചു? ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹു യൻതദിറൂനക, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്, അവർ നിസ്കരിച്ചിട്ടില്ല, താങ്കൾ വരാതെ എങ്ങനെ നിസ്കരിക്കാനാണ്, താങ്കളല്ലേ അവരുടെ ഇമാം, താങ്കളില്ലാതെ എങ്ങനെ അവർ നിസ്കരിക്കാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എഴുന്നേറ്റു. വീണ്ടും പ്രവാചകൻ വുളു ഒക്കെ ചെയ്ത് എഴുന്നേൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, ഇങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ, എന്റെ മേനി വല്ലാതെ തളർന്നിരിക്കുകയാണ്, എനിക്ക് വരാൻ കഴിയില്ല, എനിക്ക് അത്രയും ആരോഗ്യം ക്ഷയിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ അവസ്ഥയിലുള്ളത് പോലെയല്ല, എനിക്ക് തീരെ കഴിയുന്നില്ല. അതല്ല എങ്കിൽ അഷ്റഫുൽ ഖൽഖിന്റെ ചരിത്രത്തിൽ ഇമാമത്ത് ഒഴിവാക്കിയൊരു ചരിത്രമില്ല, ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കിയൊരു ചരിത്രമില്ല. ഇന്നത്തെ കാലഘട്ടത്തെ പോലെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ ജമാഅത്ത് ഒഴിവാക്കുന്നവരായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അഷദ്ദ അലൈഹിൽ വജഅ മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ജീവിതത്തിൽ ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ധാരാളം ആളുകളെ ധാരാളം യുദ്ധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ആ യുദ്ധത്തിലൊക്കെ ധാരാളം ആളുകൾക്ക് ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ പ്രയാസവും വേദനയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിക്കുന്ന അവസാന ദിവസങ്ങളിൽ അനുഭവിച്ച ഈ പ്രയാസം പോലെ ഒരാളും വേദനിക്കുന്നതായി ഞാൻ കണ്ടില്ല എന്ന് റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ നിസ്കരിച്ചു വന്നു. ഒരു ദിവസം ളുഹർ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ സഹാബികൾ ളുഹർ നിസ്കരിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ചുന്മേഷം തോന്നി. കുറച്ചുന്മേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയിലുള്ള ഉന്മേഷമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയ രൂപത്തിൽ ഉന്മേഷം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്താണ് ആ ഉന്മേഷം? ബാക്കിയുള്ള ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ട് സഹാബികളെ വിളിച്ചു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അലി ഇബ്നു അബി ത്വാലിബും വന്നു. റളിയല്ലാഹു അൻഹുമ ആ രണ്ട് സഹാബികളുടെ തോളിലേക്ക് കൈകളിട്ടുകൊണ്ട് അവിടുത്തെ കാല് നിലത്ത് വലിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എത്ര പ്രയാസപ്പെട്ടു അവിടുത്തെ പ്രവാചകൻ, എത്ര പ്രയാസപ്പെട്ടു സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിനങ്ങളിൽ ശക്തമായ രോഗം വന്നിട്ട് പോലും ജമാഅത്ത് ഒഴിവാക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരത്തിന് കാല് നിലത്ത് വലിച്ചഴിച്ചുകൊണ്ട് മഹാനായ അബ്ബാസിന്റെയും അലിയിന്റെയും കൂടെ മസ്ജിദിലേക്ക് വന്നു. മസ്ജിദിൽ ജനങ്ങൾ നിസ്കരിക്കുകയാണ്. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടയുടൻ അവരുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് അലയടിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ച് എത്ര ദിവസമായി. നമ്മുടെ ജീവനേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകന്റെ പിന്നിൽ നിസ്കരിച്ച് എത്ര ദിവസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കാനുള്ള കൊതി കൊണ്ട് അവർ വല്ലാതെ സന്തോഷിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് പ്രവാചകരെ കൊണ്ടിരുത്താൻ വേണ്ടി അവരോട് കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തിരുന്ന് നിസ്കരിച്ചു. അവിടുന്ന് ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല, അവിടുന്ന് ശബ്ദമുയർത്താൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശബ്ദമുയർത്തും. അത് കണ്ട് പിന്നിലുള്ള ജനങ്ങൾ നിസ്കരിക്കും. അങ്ങനെ ആ ളുഹർ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമത്തിൽ സഹാബികൾ പൂർത്തീകരിച്ചു. സഹോദരങ്ങളെ, അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം വല്ലാതെ വീണ്ടും അധികരിച്ചു, വല്ലാതെ കൂടി. അവിടുത്തെ പനി വല്ലാതെ അധികരിച്ചു, അവിടുത്തെ തലവേദന വല്ലാതെ അധികരിച്ചു. വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ എട്ടാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ആഗ്രഹം, സ്വഹാബികളെ ഒന്ന് കാണണം, അവരോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ ദഅവത്തുമായി വന്നപ്പോൾ എന്റെ കൂടെ നിന്നവർ എനിക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിയവർ, ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എന്റെ സംസാരം സ്വീകരിച്ചവർ, അവരെ എനിക്കൊന്ന് കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യസ്ഥിതി പ്രവാചകൻ അതിനൊന്നും അനുവദിക്കുന്നില്ല. എഴുന്നേൽക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഭാര്യമാരോട് പറഞ്ഞു, അഹ്രീഖു അലിയ മിൻ സബ്ഇ ഖിറബ് ലം തുഹ്ലൽ ഔകിയതുഹുൻ ലഅല്ലി അഅഹദു ഇലന്നാസ്. നിങ്ങൾ ഏഴ് പാത്രത്തിൽ നിറയെ വെള്ളമായിട്ട് വരിക, ഏഴ് പാത്രത്തിൽ നിറയെ തണുത്ത വെള്ളമായി വരിക, അങ്ങനെ എന്നെ ഒരു ഭാഗത്തിരുത്തി എന്റെ മുകളിൽ ഈ ഏഴ് പാത്രത്തിലുള്ള വെള്ളം മൊത്തത്തിൽ നിങ്ങൾ ഒഴിക്കുക, അങ്ങനെ എന്റെ ശരീരത്തിൽ ചൂടുള്ള എന്റെ ശരീരത്തിൽ തണുത്ത വെള്ളം വീഴുമ്പോൾ എനിക്കൊരു ആസ്വാദനം ലഭിക്കും, എനിക്കൊരു ഉന്മേഷം ലഭിക്കും. ലഅല്ലി അഹദു ഇലന്നാസ്, ഞാൻ എന്റെ സഹാബികളോട് എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഏഴ് പാത്രങ്ങൾ നിറയെ വെള്ളം കൊണ്ടുവരികയും അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ മേനിയിൽ ആ വെള്ളം ഒഴിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറച്ചുണർവൊന്ന് ലഭിച്ചു. നേരെ മസ്ജിദിലേക്ക് വന്നു. അവർക്ക് ആസ്വാദനം അല്ലെങ്കിൽ ഉന്മേഷം ലഭിച്ച ഉടൻ എന്റെ സമ്പാദ്യം എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോടാനുകോടി കണക്കിന് വരുന്ന എന്റെ ആസ്തി എന്ത് ചെയ്യും എന്നെല്ലാം ചിന്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉന്മേഷം വന്നപ്പോൾ തന്റെ ദഅവത്ത് സ്വീകരിച്ച തന്റെ കൂടെ പ്രയാസത്തിലും സന്തോഷത്തിലും ഉണ്ടായ ഈ സഹാബികളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്നു. എന്നിട്ട് സഹാബികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഒരു അടിമക്ക് ഒന്നുകിൽ ഭൂമിയിലുള്ള സുഖങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അരികിലുള്ള സുഖങ്ങൾ രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഫഖ്താറ ദാലിക അൽഅബ്ദു മാ ഇൻദല്ലാഹ്, ആ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവകാശം നൽകിയിരിക്കുന്ന അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അരികിലുള്ള സുഖങ്ങൾ തെരഞ്ഞെടുക്കാനാണ് അവൻ തയ്യാറായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ള സഹാബികൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല എങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ ചോദിച്ചു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? ഇത്രയും ദിവസം പ്രവാചകൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ഇന്നതാ പ്രവാചകൻ എഴുന്നേറ്റ് വന്ന് നമ്മോട് സംസാരിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞിരിക്കുന്ന അടിമ പ്രവാചകൻ തന്നെയാണ്. അവിടുന്ന് ഒന്നുകിൽ ജീവിക്കാനുള്ള അനുമതി അല്ലെങ്കിൽ മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ ഒരു തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ തെരഞ്ഞെടുത്തു എന്നുള്ള സൂചനയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയാൻ വേണ്ടി പോവുകയാണ്. ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നിന്ന് ജനങ്ങളോട് പറഞ്ഞു, ഇന്ന അമന്ന الناس علي في صحبته وماله ابو بكر. ജനങ്ങളെ, എനിക്ക് ഈ ദഅവത്തുമായി വന്നപ്പോൾ ജനങ്ങൾ എന്നെ കള്ളനാക്കിയപ്പോൾ ആരും എന്നെ സഹായിക്കാതിരുന്നപ്പോൾ എനിക്കെല്ലാം കൊണ്ടും സഹായം നൽകിയത് അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കറിനോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഊസീകും ബിൽ അൻസാർ ഫഇന്നഹും കരിശി വഅയ്ബതി. സഹാബികളെ, നിങ്ങൾ അൻസാരികളുടെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം. മക്കയിൽ നിന്ന് ആരോരുമില്ലാതെ ഒരു സമ്പാദ്യവുമില്ലാതെ മദീനയിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് തന്ന പാർപ്പിടം, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണം, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയത് അൻസാരികളാണ്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കാണിക്കണം, അവരെ നിങ്ങൾ വെറുപ്പിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതു അഹദും മിൻകും ഇല്ലാ വഹുവ യുഹ്സിനുല്ലാഹ ബില്ലാഹി അസ്സ വജൽ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ മാത്രം വെക്കണം, അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെക്കണം, അവനെ കുറിച്ച് മോശമായ ചിന്താഗതിയൊന്നും മനസ്സിൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ നസീഹത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നൽകി. ഈ ഒരു വ്യാഴാഴ്ച ദിവസം ഈ നസീഹത്തുകളൊക്കെ നൽകി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കലശലായി. അവിടുന്ന് വീണ്ടും പ്രയാസം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി. വ്യാഴാഴ്ച ദിവസത്തിന്റെ ബാക്കിയുള്ള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും സംസാരിച്ചില്ല, അവിടുന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, അവിടുത്തെ മേനി അത്രയും ക്ഷീണിച്ചിരിക്കുകയാണ്. പിറ്റേന്ന് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാളോടും സംസാരിക്കാൻ കഴിയുന്നില്ല. ശനിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അവസ്ഥയിൽ തുടർന്നു. ഞായറാഴ്ചയും അതേ അവസ്ഥയിൽ തുടർന്നു. അടുത്ത തിങ്കളാഴ്ച ദിവസം റബീഉൽ അവൽ 12-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ സ്വഹാബികൾ സുബ്ഹ് നിസ്കരിക്കുന്നതിനിടയിൽ വീട്ടിന്റെ മറയൊന്ന് നീക്കി, സ്വഹാബികളെ കാണാൻ മറയൊന്ന് നീക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ നീക്കി നമ്മെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ട കാരണത്താൽ നമ്മുടെ നിസ്കാരം പോലും തെറ്റിപ്പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോയി. അത്രയും അധികം മനസ്സിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സന്തോഷം. ഇത്ര ദിവസമായി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊന്ന് സംസാരിച്ചിട്ട്, ഇത്രയും അധികം അവർ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു മൂന്ന് ദിവസമായി ആരോടും സംസാരിക്കാതെ ഇത്രയും പ്രയാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു. ഇന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്തോഷത്തിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സഹാബികളെ കാണാനുള്ള താല്പര്യത്തിൽ നോക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ കർബ അബതാ, എന്റെ പിതാവ്, എന്റെ ഉപ്പ എത്ര പ്രയാസമാണ് അനുഭവിക്കുന്നത്, എന്റെ ഉപ്പ എത്ര പ്രയാസമാണ് അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം പ്രയാസപ്പെട്ടിരുന്നു സഹോദരങ്ങളെ. പ്രവാചകനെ കിടക്കുന്നതിന് അപ്പുറം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് കൈവച്ചുകൊണ്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ തടവും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ തടവും അവിടുത്തെ പ്രയാസം കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ കർബ അബതാ, എന്റെ ഉപ്പയ്ക്ക് എത്ര വലിയ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചുകൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു, ലൈസ അലാ അബീകി കർബൻ ബഅദ അൽയൗം, ഫാത്തിമ, ഇന്ന് ഈ ദുനിയാവിൽ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും ഈ രോഗം എനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഫാത്തിമ എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലേക്ക് തല ചാർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹു കയറി വന്നു. അദ്ദേഹത്തിന്റെ കീശയിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. അതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം മിസ്വാക്ക് വളരെ ഇഷ്ടമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ താങ്കൾക്ക് അത് എടുത്തു തരട്ടെ, താങ്കൾക്ക് സിവാക്ക് ചെയ്യാൻ ഞാൻ എടുത്തു തരട്ടെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ബിനു അബിബക്കറിന്റെ കയ്യിൽ നിന്ന് സിവാക്ക് എടുക്കുകയും അവിടുത്തെ പല്ലുകൊണ്ട് അത് കടിച്ച് അതിന്റെ ഒരു ഭാഗം ഒഴിവാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിവാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പല്ല് വൃത്തിയാക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹ അവിടേക്ക് കയറി വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പ്രയാസം കണ്ടപ്പോൾ അവിടത്തോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക തുഅകു വഅകൻ ശദീദ, പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിന് എന്തൊരു ചൂടാണ്, എന്ത് വലിയ പനിയാണ് പ്രവാചകരെ താങ്കൾക്ക് ബാധിച്ചിരിക്കുന്നത്, എന്ത് വലിയ പനിയാണ്, എത്ര ശക്തമായ പനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടു പേർക്ക് എങ്ങനെയാണോ പനിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരാൾക്ക് പനിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ആഖിറു കലാമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അവസാനമായി പറഞ്ഞ വാക്കുകളിൽ പെട്ടതാണ്, ഇത്തഖുല്ലാഹ് ഇത്തഖുല്ലാഹ് അസ്സലാത്ത് ഫീമാ വമാ മലകത്ത് അയ്മാനുകും, ജനങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. അവിടുന്ന് സംസാരിക്കാൻ കഴിയാത്ത ആ സമയത്ത്, അവിടുന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സമയത്ത് അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയിരിക്കുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തണം. അവിടുത്തെ ജീവിതത്തിന്റെ അവസാനം നൽകിയിരിക്കുന്ന ഈ വസീയത്ത് പോലും എത്ര മുസ്ലിം മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തിൽ പാലിക്കാറുണ്ട്, എത്ര ആളുകൾ നിസ്കരിക്കാണ്ട് വേണ്ടതുപോലെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ സാധിക്കാത്ത സമയത്ത് പോലും അവിടുന്ന് നമ്മോട് നൽകിയിരിക്കുന്ന വസീയത്താണ് അസ്സലാഹ് അസ്സലാഹ്. ജനങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ജോലിയുടെ പേര് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കുന്നവർ, ജോലിയുടെ പേര് പറഞ്ഞ് ജമാഅത്ത് ഒഴിവാക്കുന്നവർ എത്ര അധികം ആളുകളാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് സഹോദര, നിന്റെ പ്രവാചകൻ, നിനക്ക് വേണ്ടി ജീവിച്ച പ്രവാചകൻ, നമ്മുടെ ഹിദായത്തിന് വേണ്ടി രാപ്പകലില്ലാതെ പരിശ്രമിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മോട് പറഞ്ഞ കാര്യമാണ് അസ്സലാഹ് അസ്സലാഹ്. അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു അസ്സലാഹ്. ജനങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ നെഞ്ചിൽ കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്ക് ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിൽ ഇങ്ങനെ കൈയിടുകയും അതിൽ നിന്ന് വെള്ളമെടുത്ത് നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്, ആയിഷ, നിശ്ചയമായും മരണത്തിന് വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഇന്നലിൽ മൗതി ലസകറാത്ത് എന്ന് പറയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈ അല്ലെങ്കിൽ ഒരു വിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റഫീഖിൽ അഅലാ ഫിർ റഫീഖിൽ അഅലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് കണ്ടയുടൻ പറഞ്ഞു, യാ അബതാ അജാബ റബ്ബൻ ദഅഹ് യാ അബതാ ഇലാ ജിബ്രീൽ നനഅഹ്, എന്റെ പിതാവേ, താങ്കളുടെ വേദനയൊക്കെ നിന്നു, താങ്കൾക്ക് ഇനി പ്രയാസമില്ല, താങ്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അരികിലേക്ക് താങ്കൾ പോയിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും താങ്കളുടെ അരികിൽ വഹയുമായി വരുന്ന ജിബ്രീലെ, ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിൽ കിടന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മുഖം കൊത്തിക്കൊണ്ട് കരയാൻ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹ മറ്റൊരു വശത്ത് കരയുന്നു. സ്വഹാബികൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സ്വഹാബികൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചില സ്വഹാബികൾക്ക് ബോധം പോയി, ചില സ്വഹാബികൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ യതകല്ലമു അഹദുൻ ബിമൗതിഹി ഇല്ലാ ളറബ്തുഹു ബിസൈഫി ഹാദാ. ആരെങ്കിലും പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞു ഉമർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മദീനയിലെ ഇന്ന ആലിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ വന്ന് വിവരം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന് ചുറ്റും നിൽക്കുന്ന സഹാബികളൊക്കെ കണ്ടു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പറയണമെന്നറിയില്ല, അവർക്ക് എന്ത് പറയണമെന്നറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവലം ഒരു പ്രവാചകനല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിന്ന് പലർക്കും നമ്മളെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ, ചില ഹദീസുകൾ പറഞ്ഞു ഒരു വ്യക്തി. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താണിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ എന്ത് പ്രയാസത്തിനും അവർക്ക് എന്ത് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ബിലാലിനെ പോലെയുള്ള സഹാബികളെ സംബന്ധിച്ചിടത്തോളം, ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രം വായിച്ചാൽ കാണാം, ചെറുപ്പം മുതൽ അടിമത്തത്തിൽ ജീവിച്ച ബിലാലിനെ സംബന്ധിച്ചിടത്തോളം ആരും തിരിഞ്ഞു നോക്കാത്തവനാണ് ബിലാൽ. ഒരാൾക്കും ബിലാലിനെ വേണ്ട, ബിലാലിന്റെ കറുകറുത്ത ശരീരം കാണാൻ ഒരാൾക്ക് ഇഷ്ടമല്ല. ചെറുപ്പം മുതൽ രാവിലെ മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹു പണിയെടുക്കും. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പണിയെടുക്കും. രാത്രിയിൽ ഒന്ന് ക്ഷീണം കാരണത്താൽ ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ മക്കയിലെ കാഫിരുകൾ ബിലാലിനെ വിളിക്കും. അവരുടെ മദ്യശാലകളിൽ വന്നുകൊണ്ട് ബിലാൽ പാട്ടുപാടണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയാറുണ്ട്, ഇങ്ങനെ പാട്ടുപാടാൻ വേണ്ടി എന്നെ വിളിക്കുമ്പോഴും അവരവരുടെ മജ്ലിസിന്റെ അരികിൽ എന്നെ വരുത്തുകയില്ല, അവരുടെ മജ്ലിസിന്റെ അരികിലേക്ക് എനിക്ക് പ്രവേശനമില്ല, മറിച്ച് ദൂരെ നിന്നുകൊണ്ട് ഞാൻ ഉറക്കെ പാടണം. എന്റെ ശരീരം കറുത്തിട്ടാണ്, എന്റെ ശരീരം കറുത്തിട്ടാണ്, എന്റെ ശരീരം കാണുന്നത് പോലും അവർക്ക് അറുപ്പാണ്. എന്നാൽ എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശരീരത്തിൽ ആദ്യമായി ഇഷ്ടത്തിന് ഒരു ചുംബനം നൽകിയത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്റെ പട്ടിണി മാറ്റിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താണിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന ഉടൻ ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടു, അന്തരീക്ഷം വളരെ മോശമാണെന്ന് മനസ്സിലാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി. പ്രവാചകന്റെ മുഖത്തൊരു തുണിയിട്ടിട്ടുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മുതൽ ധാരാളം സ്മരണകളുണ്ട് അബൂബക്കറിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുമില്ലാത്ത കാലഘട്ടം മുതലേ അബൂബക്കർ ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഖത്തുള്ള തുണിയെടുത്തു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, വാ ഖലീല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്ക് ആരാ ഉള്ളത്? വാ സഫിയ, വാ നബിയ, എന്റെ പ്രവാചകരെ, എനിക്കിനി ആരാ ഉള്ളത്? താങ്കൾ മരണപ്പെട്ടു, എനിക്കിനി ആരാ ഉള്ളത്? വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കണ്ട് പെട്ടെന്ന് പതറാൻ പറ്റുമോ? ഇല്ല, ഈ ഉമ്മത്തിന്റെ നേതാവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യത്തോടെ പറയുന്നു, പ്രവാചകൻ മരിച്ചെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. മഹാനായ അബൂബക്കർ ഉമറിനോട് പറഞ്ഞു, ഇജ്ലിസ്, അവിടെ ഇരിക്കും ഉമറേ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം കാരണം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന മിഹ്റാബിൽ കയറിക്കൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, വമൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ജനങ്ങളെ, നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അറിയുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. വമൻ കാന മിൻകും യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യു ലാ യമൂത്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു. ശേഷം ഖുർആനിലെ ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു പ്രവാചകനാണ്, അവന്റെ മുമ്പ് അദ്ദേഹത്തിന് മുമ്പ് വേറെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും മരണപ്പെടുമെന്ന ആശയത്തിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ഓതിയപ്പോൾ, ആയത്തുകൾ ഓതിയപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. ഉമറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുന്ന ഉമർ, ആരെയും വിറപ്പിക്കുന്ന ഉമർ. പക്ഷേ പ്രവാചകന്റെ മരണ വാർത്ത കേട്ടപ്പോൾ അവിടുത്തെ സ്വന്തം ജീവിതത്തെക്കാളും സ്നേഹിച്ച ഉമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണ്, എന്റെ കാലുകൾ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല, നിലത്തേക്ക് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വാർത്ത കേട്ടപ്പോൾ ഞാൻ താഴേക്ക് വീണുപോയി. ഇതൊക്കെയായിരുന്നു സഹാബത്തിന്റെ അനുഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സന്മാർഗത്തിന് വേണ്ടി പരിശ്രമിച്ചു, അവരുടെ ഹിദായത്തിന് വേണ്ടി പരിശ്രമിച്ചു. അവിടുത്തെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മരണപ്പെടുമ്പോൾ അവിടുത്തെ ചില വസ്തുക്കൾ പോലും മറ്റുള്ളവരുടെ അരികിൽ പണയത്തിന് വെച്ചിട്ടാണ് ഉണ്ടായത്. അത്രയും പ്രയാസത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടുത്തെ പ്രയാസം ആരോടും പറഞ്ഞില്ല, അവിടുത്തെ ആവലാതി ആരോടും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത ദിനരാത്രികൾ കഴിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ കഴിയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരാതി ആരോടും പറഞ്ഞില്ല, അവിടുത്തെ പ്രയാസം ഒരാളോടും അവലാതി ബോധിപ്പിച്ചിട്ടില്ല. പ്രവാചകന് വേണമെങ്കിൽ ഒരൊറ്റ ദുആ മതി അവിടുത്തെ വീടിൽ ഏറ്റവും അധികം സമ്പാദ്യം ഉണ്ടാക്കാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടിയല്ല പരിശ്രമിച്ചത്, രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി പരിശ്രമിച്ചു. രാപ്പകലില്ലാതെ നമുക്ക് വേണ്ടി പരിശ്രമിച്ചു. ചില മാതാപിതാക്കളൊക്കെ മക്കൾക്ക് വേണ്ടി ധാരാളം പണിയെടുക്കും, വിദേശത്തൊക്കെ പോയി ധാരാളം സമ്പാദ്യം ഉണ്ടാക്കും. എന്നിട്ട് മക്കളോട് എന്താ പറയുക, നീ എനിക്ക് എന്തെങ്കിലും പണിയെടുത്ത് പൈസ കൊണ്ട് തരാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിൽ നീ എത്തണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഒരു നിലയും വിലയും ഉണ്ട്. എത്ര ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ജീവിതം, എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട അധ്യാപനം. അതല്ലാതെ കേവലം വാക്കുകളിൽ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് വർഷത്തിൽ ഒരു തവണ മാത്രം പ്രവാചകനെ സ്നേഹിച്ചാൽ സ്നേഹമാവുകയില്ല. ഇത്രയും അധികം പ്രവാചകൻ നമുക്ക് വേണ്ടി വേദനിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏകദേശം 1432 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറയുന്നത്. ഒരു റബീഉൽ അവൽ മാസത്തിൽ, റബീഉൽ അവൽ 12-ാം തീയതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വഫാത്താകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം തിങ്കളാഴ്ച ദിവസമാണ്, അത് റബീഉൽ അവൽ 12-ാണെന്ന വിഷയത്തിൽ യാതൊരു തർക്കവും പണ്ഡിതന്മാർക്കിടയിൽ, അല്ലെങ്കിൽ വിലയുള്ള പരിഗണിക്കപ്പെടുന്ന ഒരു തർക്കവും പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം, അവിടുത്തെ സ്നേഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അവിടുത്തോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്നവർ കാഫിര്യങ്ങളാണ്. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഈ ദിവസം ആഘോഷിക്കുന്നവരും, അവർ അന്ന് ധാരാളം ഭക്ഷണങ്ങൾ വിതരണം ചെയ്യും, ഘോഷയാത്രകൾ നടത്തും, അവർ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആഘോഷങ്ങൾ നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസത്തിൽ, അവിടുത്തെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങൾ സഹിച്ച ദിവസത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്, തീർച്ചയായും മരണത്തിന് പ്രയാസമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന അതേ ദിവസത്തിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഇന്ന് ആഘോഷം നടത്താറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉപ്പ മരണപ്പെട്ട ദിവസം, അല്ലെങ്കിൽ നമ്മുടെ മാതാവ് മരണപ്പെട്ട ദിവസം, നാട്ടിലെ ആളുകൾ ആ ദിവസം നമ്മുടെ ഉപ്പ മരിച്ചതിന്റെ പേരിൽ, നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ മരിച്ചതിന്റെ പേരിൽ ആഘോഷിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് എത്ര വലിയ പ്രയാസം ഉണ്ടാകും. നമ്മുടെ പ്രവാചകൻ മരണപ്പെട്ട ദിവസം നമുക്ക് വേണ്ടി ജീവിച്ച, അവിടുത്തെ ജീവിതമൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെച്ച നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ആഘോഷിക്കാൻ എങ്ങനെയാണ് നമുക്ക് മനസ്സ് വരിക? അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. അതൊരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിവുള്ള ഒരു കാര്യമല്ല. ആദ്യമായി ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം, പ്രവാചകൻ ജനിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷം കൊണ്ടുവന്നത് ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. തുനീസിൽ, തുനീഷ്യയിൽ ജീവിച്ചിരുന്ന, അതിനുശേഷം ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ആദ്യമായി നബിദിന ആഘോഷം കൊണ്ടുവന്നത്. ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭ പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജറിനെ പോലെയുള്ളവർ, ഇമാം മഖരീസിയെ പോലെയുള്ളവർ പറയുന്നതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിദിന ആഘോഷം ഉണ്ടായിരുന്നില്ല. സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നബിദിന ആഘോഷം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 3 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷം ഉണ്ടായിട്ടില്ല. അതിനുശേഷം വന്നിരിക്കുന്ന ഉബൈദിയാക്കൾ, ഉബൈദിയാക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചില സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് അവർ. അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് പറയുന്നവരായിരുന്നു അവർ. ഹജറുൽ അസ്വദ് കട്ടെടുക്കാനും അവിടേക്ക് വരുന്ന ഹാജിമാരെ കൊല്ലാൻ വേണ്ടിയും പരിശ്രമിച്ചിരുന്ന ഖറാമിത എന്ന് പറയുന്ന വിഭാഗത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തവരായിരുന്നു ഉബൈദിയാക്കൾ. അവരാണ് ആദ്യമായി ഇത്തരത്തിൽ നബിദിന ആഘോഷം കൊണ്ടുവന്നത്. 27 ആഘോഷങ്ങൾ അവർ കൊണ്ടുവന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മറ്റൊരാഘോഷം, ഹസനിന്റെയും ഹുസൈനിന്റെയും പേരിൽ മറ്റൊരാഘോഷം, ഇങ്ങനെ പല ആളുകളുടെയും പേരിൽ വ്യത്യസ്തമായ ആഘോഷങ്ങൾ കൊണ്ടുവരികയും അത് ഈ ലോകത്ത് നടപ്പിലാക്കുകയും ചെയ്തത് ഉബൈദിയാക്കളാണ്. അതിനുശേഷം സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബി റഹിമഹുല്ലയുടെ കൈകളാൽ ഉബൈദിയാക്കൾ ഇല്ലാതെയായി. അവരെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നശിപ്പിച്ചു. അതിനുശേഷം ഇർബിൽ ഭരിച്ചിരുന്ന രാജാവായ അബു മുദഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലൂടെയാണ് ഇവിടെ ഈ അനാചാരം പടർന്ന് പ്രചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ നമ്മൾ ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ ഒഴിവാക്കുക. നബിദിന ആഘോഷം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യം നന്മയാണെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല, എന്തുകൊണ്ട് സഹാബികൾ ചെയ്തില്ല, അവരെക്കാളും നമുക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല. അവരെക്കാളും പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. പ്രവാചകന്റെ സുന്നത്തുകൾ അവരുടെ ജീവിതത്തിലില്ല, ജമാഅത്ത് നിസ്കാരങ്ങൾ അവരുടെ ജീവിതത്തിലില്ല, പ്രവാചകന്റെ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിലില്ല. റബീഉൽ അവൽ മാസമായാൽ ചില പുസ്തകങ്ങൾ എടുത്ത് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില മാല മൗലിദുകളുമായി അവരിറങ്ങും. വാസ്തവത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ല. മംഗൂസ് മൗലിദിന്റെ വരികൾ തന്നെ നമ്മൾ വായിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന എത്രയോ കാര്യങ്ങൾ അതിലുണ്ട്. മാത്രമല്ല എത്രയോ കെട്ടുകഥകൾ അതിലുണ്ട്, ധാരാളം കളവുകൾ അതിലുണ്ട്. കളവുകൾ ഞാൻ കേവലം ഒരു ബാഹ്യ ഭംഗിവാക്കായി പറയുന്നതല്ല, മറിച്ച് അതിൽ കളവുകളുണ്ട്. ഇത്തരത്തിൽ ധാരാളം പിഴച്ച വാദങ്ങളാണ് മംഗൂസ് മൗലിദിലൊക്കെ നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വലിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക. അതിന് റബീഉൽ അവൽ എന്നൊരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നാം നിശ്ചയിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ 365 ദിവസവും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഇരുത്തത്തിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രൂപത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈ പറയുന്ന രൂപത്തിലുള്ള വാദങ്ങൾ ഏതെങ്കിലും ഒരു മാസം മാത്രം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ പ്രവാചക സ്നേഹം കാണിക്കാൻ ഒരിക്കലും നമ്മൾ തയ്യാറാകാൻ പാടില്ല. അതിനൊക്കെ ഉപരിയായി നാം ഓർക്കുക, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് പ്രവാചകൻ വേദന അനുഭവിച്ച ദിവസമാണ്. റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഏകദേശം റബീഉൽ അവ്വൽ മാസത്തിന്റെ 1 മുതൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ 12 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെയും നൊമ്പരങ്ങളുടെയും ദിവസങ്ങളാണ് ഇവിടെ നമ്മൾ ചരിത്രങ്ങളിൽ കേട്ടതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ വേദനിച്ച ആ ദിവസങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു ആഘോഷം കാണുക എന്നുള്ളത് അനുവദിക്കപ്പെടുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, സുന്നത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ബിദഅത്തിന്റെയും അനാചാരങ്ങളും ജീവിതത്തിൽ ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്തിന് വേണ്ടി നിലകൊള്ളാനും സുന്നത്തിന് വേണ്ടി സംസാരിക്കാനും സുന്നത്തായി ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين اللهم عليك باعداء الدين اللهم عليك بهم ومن عاونهم وناصرهم يا رب العالمين اللهم انا نسالك من الخير كله عاجله واجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله واجله ما علمنا منه وما لم نعلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا اللهم اصلح إخواننا المسلمين في كل مكان اللهم اصلح أمور المسلمين في كل مكان اللهم انصر إخواننا المستضعفين في جميع البلاد اللهم انصر إخواننا المستضعفين في جميع البلاد اللهم عليك بالطواغيت اللهم عليك بالطواغيت اللهم عليك بأعداء الإسلام فإنهم لا يعجزونك اللهم عليك بأعداء الإسلام فإنهم لا يعجزونك اللهم انصر إخواننا أهل السنة اللهم انصر إخواننا أهل السنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه وسلم